ഓം ശാന്തി. 12/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ബാബയെ ഓർമ്മിച്ച് തന്റെ സ്വഭാവം ശ്രേഷ്ഠമാക്കാനുള്ള പ്രയത്നം ചെയ്യൂ. ചോദ്യം: അജ്ഞാന നിദ്രയിൽ ഉറക്കുന്ന കാര്യം ഏതാണ്? അതിലൂടെ നഷ്ടം എന്താണ്? ഉത്തരം: കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന് പറയുന്നത് തന്നെയാണ് അജ്ഞാന നിദ്രയിൽ ഉറക്കുന്ന കാര്യം. ഇങ്ങനെ പറയുന്നതിലൂടെ ജ്ഞാന നേത്ര ഹീനരായി മാറിപ്പോയി. വീട് വളരെ ദൂരെയാണെന്ന് വിചാരിക്കുന്നു. ഇനിയും ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്നും ഇവിടെ തന്നെ സുഖദുഃഖത്തിന്റെ പാർട്ട് അഭിനയിക്കണമെന്നുമാണ് ബുദ്ധിയിലുള്ളത്. അതുകൊണ്ട് പാവനമായി മാറാൻ പരിശ്രമിക്കുന്നില്ല. ഇപ്പോൾ വീട് വളരെ സമീപത്താണെന്നും പരിശ്രമിച്ച് കർമാതീതമായി മാറണമെന്നും നിങ്ങൾ കുട്ടികൾക്കറിയാം. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾക്ക് ഇപ്പോൾ ബാബ വീടിന്റെ ഓർമ്മ ഉണർത്തുകയാണ്. ഭക്തിമാർഗത്തിലും വീട് ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് എപ്പോൾ പോകണം, എങ്ങനെ പോകണം, അതൊന്നും തന്നെ അറിയുന്നില്ല. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണെന്ന് പറയുന്നതിലൂടെ വീട് മറന്നുപോയി. ലക്ഷക്കണക്കിന് വർഷം ഇവിടെ പാർട്ട് അഭിനയിക്കണമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനാൽ വീട് മറന്നുപോകുന്നു. ഇപ്പോൾ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികളെ, വീട് വളരെ സമീപത്താണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. ഞാൻ നിങ്ങൾ കുട്ടികൾ വിളിച്ചിട്ട് വന്നതാണ്. കൂടെ വരില്ലേ? എത്ര സഹജമായ കാര്യമാണ്. എപ്പോഴാണ് മുക്തിധാമത്തിലേക്ക് പോകേണ്ടതെന്ന് ഭക്തിമാർഗത്തിലുള്ളപ്പോൾ അറിയില്ലായിരുന്നു. മുക്തിയെ തന്നെയാണ് വീടെന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയുന്നത് കാരണം എല്ലാം മറക്കുകയാണ്. ബാബയെയും മറക്കുന്നു, വീടിനെയും മറക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നതിലൂടെ വളരെ വ്യത്യാസം ഉണ്ടാവുകയാണ്. അജ്ഞാനത്തിന്റെ നിദ്രയിൽ ഉറങ്ങിപ്പോകുന്നു. ആർക്കും മനസ്സിലാകുന്നില്ല. ഭക്തിമാർഗത്തിൽ വീട് വളരെ ദൂരെയാണെന്നാണ് പറയുന്നത്. ബാബ പറയുകയാണ്, മുക്തിധാമത്തിലേക്ക് ഇപ്പോൾ പോകണം. നിങ്ങൾ ആരും ലക്ഷക്കണക്കിന് വർഷം ഭക്തി ചെയ്തിരുന്നു എന്നല്ല. ഭക്തി എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് പോലും നിങ്ങൾക്കറിയുമായിരുന്നില്ല. ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കണക്കിന്റെ ആവശ്യമേയില്ല. ബാബയെ മറന്നു, വീടിനെ മറന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. പക്ഷെ അനാവശ്യമായി വീടിനെ ഇത്രയും ദൂരെ ആക്കി. ഇപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ, വീട് വളരെ സമീപത്താണ്. ഇപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ. വീട്ടിലേക്ക് പോകണം. പക്ഷെ തീർച്ചയായും പവിത്രമായി മാറണം. നിങ്ങൾ ഗംഗാസ്നാനമെല്ലാം ചെയ്തവരാണ്. പക്ഷെ പവിത്രമായി മാറിയില്ല. അഥവാ പവിത്രമായി മാറിയെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? വീടും അറിയുന്നില്ല, പവിത്രതയും അറിയുന്നില്ല. പകുതി കൽപ്പത്തോളം ഭക്തി ചെയ്തതാണ്. എന്നിട്ടും ഭക്തി ഉപേക്ഷിക്കുന്നില്ല. ഇപ്പോൾ ബാബ പറയുകയാണ്, ഭക്തി പൂർത്തിയായി. ഭക്തിയിൽ അപരം അപാരമായ ദുഃഖമാണ് ഉള്ളത്. നിങ്ങൾ കുട്ടികൾ ലക്ഷക്കണക്കിന് വർഷം ദുഃഖം അനുഭവിച്ചു എന്നല്ല. ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യമേയില്ല. ശരിയായ ദുഃഖം നിങ്ങൾ കലിയുഗത്തിലാണ് അനുഭവിക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ വികാരത്തിന്റെ അഴുക്കുള്ളവരായി മാറുന്നത്. എപ്പോഴാണോ രജോ അവസ്ഥയിലായിരുന്നത്, അപ്പോൾ കുറച്ച് വിവേകമുണ്ടായിരുന്നു. ഇപ്പോൾ തികച്ചും വിവേകശൂന്യമായി മാറി. ഇപ്പോൾ കുട്ടികളോട് പറയുകയാണ്, സുഖധാമത്തിലേക്ക് പോകണമെങ്കിൽ പാവനമായി മാറൂ. ജന്മജന്മാന്തരങ്ങളിലെ ഏതെല്ലാം പാപങ്ങൾ ശിരസിലുണ്ടോ അതിനെ ഓർമ്മയിലൂടെ ഇറക്കിവെക്കൂ. ഓർമ്മയിലൂടെ വളരെ സന്തോഷമുണ്ടായിരിക്കും. ബാബ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് സുഖധാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാബയെ ഓർമ്മിക്കണം. ബാബ പറയുകയാണ്, നിങ്ങൾക്ക് ലക്ഷ്മി നാരായണനെ പോലെയായി മാറണമെങ്കിൽ ഒന്ന് പവിത്രമായി മാറൂ, രണ്ട് സ്വഭാവവും ശ്രേഷ്ഠമാക്കൂ. വികാരങ്ങളെയാണ് ഭൂതമെന്ന് പറയുന്നത്. ലോഭമാകുന്ന ഭൂതവും നിസാരമല്ല. ഈ ഭൂതങ്ങൾ വളരെ അശുദ്ധമാണ്, മനുഷ്യനെ വളരെയധികം അശുദ്ധമാക്കി മാറ്റുന്നു. ലോഭം വളരെ പാപങ്ങൾ ചെയ്യിക്കുന്നതാണ്. അഞ്ച് വികാരങ്ങൾ കടുത്ത ഭൂതങ്ങളാണ്. ഇതെല്ലാം ഉപേക്ഷിക്കണം. ലോഭം ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. കാമത്തെ ഉപേക്ഷിക്കുന്നത് പ്രയാസമാകുന്നതുപോലെ മോഹം ഉപേക്ഷിക്കുന്നതും പ്രയാസമാകുന്നു. ഉപേക്ഷിക്കുന്നതേയില്ല. ആയുസ് മുഴുവനും ബാബ മനസ്സിലാക്കി തന്നിട്ടും മോഹമാകുന്ന ചരട് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ക്രോധം ഉപേക്ഷിക്കുവാനും പ്രയാസമാണ്. കുട്ടികളോട് ക്രോധിക്കേണ്ടി വരുന്നു എന്നും പറയാറുണ്ട്. പറയുന്നത് ക്രോധത്തിന്റെ പേരാണ്. ഒരു ഭൂതവും വരരുത്, അതിന്റെ മേൽ വിജയം പ്രാപിക്കണം. ബാബ പറയുകയാണ്, ഏതുവരേക്കും ഞാനുണ്ടോ അതുവരേക്കും നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കൂ. ബാബ എത്ര വർഷം ഉണ്ടായിരിക്കും? ബാബ ഇത്രയും വർഷങ്ങളായി മനസ്സിലാക്കി തരികയാണ്, നന്നായി സമയം തരുന്നുണ്ട്. സൃഷ്ടിചക്രത്തെ അറിയുക വളരെ സഹജമാണ്. ഏഴ് ദിവസത്തെ മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിലേക്ക് വരുന്നുണ്ട്. ബാക്കി ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകാനാണ് സമയം എടുക്കുന്നത്. ഇത് പ്രയാസമാണ്. അതിനുവേണ്ടിയാണ് ബാബ സമയം നൽകുന്നത്. മായയുടെ എതിർപ്പുകൾ വളരെയധികമുണ്ട്, പാടെ മറവിപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോഴും മുഴുവൻ സമയവും ഓർമ്മയിലല്ല ഇരിക്കുന്നത്. പല ഭാഗങ്ങളിലേക്കും ബുദ്ധി പോകുന്നു. അതുകൊണ്ടാണ് സമയം നൽകുന്നത്. പരിശ്രമിച്ച് കർമാതീത അവസ്ഥ നേടണം. പഠിപ്പ് വളരെ സഹജമാണ്. വിവേകശാലികളായ കുട്ടികൾ ഏഴു ദിവസത്തിൽ മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കും. ഈ 84 ജന്മത്തിന്റെ ചക്രം എങ്ങനെ കറങ്ങുന്നുവെന്ന് മനസ്സിലാക്കും. അതിനുശേഷം പവിത്രമായി മാറാനാണ് പരിശ്രമം. ഇതിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാര്യം ശരിയാണ്, ഞങ്ങളും ഗ്ലാനി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ബ്രഹ്മകുമാരിമാർ സഹോദരി സഹോദരരാക്കി മാറ്റുന്നു. പക്ഷേ കാര്യം വളരെ ശരിയാണ്. ഏതുവരേക്കും നാം പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളായി മാറുന്നില്ലയോ അതുവരേക്കും പവിത്രമായിരിക്കുവാൻ എങ്ങനെ സാധിക്കും? ക്രിമിനൽ ദൃഷ്ടിയിൽ നിന്നും സിവിൽ ദൃഷ്ടിയുള്ളവരായി എങ്ങനെ മാറാൻ സാധിക്കും? ഈ യുക്തി വളരെ നല്ലതാണ്. ഞങ്ങൾ ബ്രഹ്മകുമാരി കുമാരന്മാർ സഹോദരി സഹോദരരായി മാറി. ഇതിലൂടെ വളരെ സഹായം ലഭിക്കും. സിവിൽ ദൃഷ്ടിയുള്ളവരായി മാറാനുള്ള സഹായം ലഭിക്കും. ബ്രഹ്മാവിനും കർത്തവ്യമുണ്ടല്ലോ. ബ്രഹ്മാവിലൂടെ ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന അഥവാ മനുഷ്യനെ ദേവതയാക്കി മാറ്റണം. ബാബ വരുന്നത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. മനസ്സിലാക്കി കൊടുക്കാൻ എത്ര പരിശ്രമിക്കേണ്ടതായി വരുന്നു. ബാബയുടെ പരിചയം കൊടുക്കുന്നതിന് വേണ്ടി സെന്ററുകൾ തുറക്കേണ്ടി വരികയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. ഭഗവാൻ നിരാകാരനാണ്, കൃഷ്ണൻ ദേഹധാരിയാണ്. കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുകയാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഭഗവാന്റെ പരിചയമില്ല. നിങ്ങൾ എത്ര മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാക്കുന്നില്ല. ദേഹധാരികളെല്ലാവരും പുനർജന്മങ്ങളിലേക്ക് തീർച്ചയായും വരുന്നുണ്ട്. ദേഹധാരികളിൽ നിന്ന് സമ്പത്തെടുക്കാൻ സാധിക്കില്ല. ആത്മാക്കൾക്ക് ഒരു പരമപിത പരമാത്മാവിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. മനുഷ്യന് മനുഷ്യർക്ക് ജീവൻ മുക്തി നൽകാൻ സാധിക്കില്ല. ഈ സമ്പത്ത് നേടുന്നതിനു വേണ്ടി നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബയെ പ്രാപിക്കുന്നതിനു വേണ്ടി നിങ്ങൾ എത്രയാണ് അലഞ്ഞത്! ആദ്യം കേവലം ഒരു ശിവന്റെ പൂജയാണ് ചെയ്തിരുന്നത്. വേറെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അത് അവ്യഭിചാരി ഭക്തിയായിരുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അനവധി ചിത്രങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടാക്കുകയാണ്. ഭക്തിമാർഗത്തിൽ നിങ്ങൾക്ക് എത്ര പരിശ്രമിക്കേണ്ടതായി വരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ശാസ്ത്രങ്ങളിൽ ഗതി സദ്ഗതിയിലേക്കുള്ള വഴിയില്ല. അത് ഒരു ബാബയാണ് പറഞ്ഞു തരുന്നത്. ഭക്തിമാർഗത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്! വാസ്തവത്തിൽ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ദേവീ ദേവതകൾക്ക് വേണ്ടിയാണ്. അവരാണ് സത്യയുഗത്തിൽ വസിക്കുന്നത്. ആരും മനുഷ്യർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാറില്ല. കാരണം മനുഷ്യർ പതീതരാണ്. പതീതമായ മനുഷ്യർ പാവന ദേവതകളുടെ പൂജ ചെയ്യുന്നു. അവരും മനുഷ്യരാണ്. പക്ഷെ അവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. ആരിലാണോ ദൈവിക ഗുണങ്ങൾ ഇല്ലാത്തത്, അവർ ദേവതകളുടെ പൂജ ചെയ്യുന്നു. നിങ്ങൾ സ്വയം പൂജ്യരായിരുന്നു, പിന്നീട് പൂജാരികളായി മാറി. മനുഷ്യന്റെ ഭക്തി ചെയ്യുക എന്നത് 5 തത്വങ്ങളുടെ ഭക്തി ചെയ്യലാണ്. ശരീരം 5 തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മുക്തിധാമത്തിലേക്ക് പോകണം. അതിനുവേണ്ടിയാണ് ഇത്രയും ഭക്തി ചെയ്തത്. ഇപ്പോൾ വീട്ടിലേക്ക് കൂടെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ സത്യയുഗത്തിലേക്ക് പോകും. ബാബ വന്നിരിക്കുകയാണ് പതീത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. പാവനമായ ലോകം 2 ഒന്ന് മുക്തി, പിന്നൊന്ന് ജീവൻ മുക്തി. ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, ഞാൻ കൽപ്പകൽപ്പം സംഗമയുഗത്തിലാണ് വരുന്നത്. നിങ്ങൾ ഭക്തിമാർഗത്തിൽ എത്ര ദുഃഖങ്ങൾ അനുഭവിച്ചിരുന്നു! ഗീതത്തിലുണ്ടല്ലോ, 4 ഭാഗങ്ങളിലും ചുറ്റിക്കറങ്ങി എന്നിട്ടും ദൂരെയായി. ആരിൽ നിന്ന്? ബാബയിൽ നിന്ന്. ബാബയെ തിരയുന്നതിനു വേണ്ടി ജന്മജന്മാന്തരങ്ങളായി ചുറ്റുകയായിരുന്നു. പക്ഷെ എന്നിട്ടും ബാബയിൽ നിന്നും ദൂരെയായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത്, അല്ലയോ പതീത പാവന, വരൂ, വന്ന് പാവനമാക്കി മാറ്റൂ. ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. ഇത് 5000 വർഷത്തിന്റെ കളിയാണ്. ഡ്രാമ അനുസരിച്ച് ഓരോരുത്തരും പുരുഷാർത്ഥം ചെയ്യുകയാണ്. കഴിഞ്ഞ കൽപ്പം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ പഠിക്കുന്നില്ല. ഇത് പാഠശാലയല്ലേ? രാജയോഗത്തിന്റെ പഠിപ്പാണ്. ആരാണോ ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ, അവരെ ഇവിടെ എത്തിപ്പെടുകയുള്ളൂ. മൂലവതനത്തിൽ എത്ര ആത്മാക്കളുടെ സംഖ്യയുണ്ടോ അത് കൃത്യമായിരിക്കും. കുറവും ഉണ്ടാകില്ല, കൂടുതലും ഉണ്ടാകില്ല. നാടകത്തിൽ അഭിനേതാക്കളുടെ ഏകദേശ കണക്ക് തികച്ചും പൂർണമാണ്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. എത്രയുണ്ടോ അവർ അത്രയും കൃത്യമായി പാട്ടഭിനയിക്കും. നിങ്ങൾ വരുന്നത് പുതിയ ലോകത്തിലേക്കാണ്. ബാക്കിയെല്ലാവരും മൂലവതനത്തിലായിരിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും എണ്ണാൻ സാധിക്കുമെങ്കിൽ എണ്ണാം. പക്ഷെ ബാബ നിങ്ങൾക്ക് വളരെ ഗൂഹ്യമായ പോയിന്റുകൾ പറഞ്ഞു തരികയാണ്. ആദ്യം മനസ്സിലാക്കിയതും ഇപ്പോഴത്തേതും തമ്മിൽ എത്ര വ്യത്യാസമാണ്! പഠിപ്പിൽ സമയമെടുക്കും. പെട്ടെന്നാർക്കും ICS ആകാൻ സാധിക്കില്ല. പഠിപ്പ് നമ്പർ വൈസാണ്. ബാബ എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്! മനുഷ്യരുടെ ബുദ്ധിയിൽ സഹജമായി ഇരിക്കുന്നതിനായി അനുദിനം പുതിയ പുതിയ പോയിന്റുകൾ മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, പതീത പാവനനായ അച്ഛനായ എന്നെ വിളിച്ചിരുന്നതാണ്. ഞാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് പാവനമായി മാറണമല്ലോ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സതോപ്രധാനമായി മാറും. വീണ്ടും പാർട്ട് അഭിനയിക്കാൻ ഇവിടേക്ക് വരേണ്ടി വരും. ബാബ പറയുകയാണ്, ആത്മാവാണ് പതീതമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് പതീത പാവനനായ ബാബയെ പാവനമായി മാറുന്നതിന് വേണ്ടി ഓർമ്മിക്കൂ. എത്ര അത്ഭുതമാണ്, ഇത്രയും ചെറിയ ആത്മാവ് എത്ര പാർട്ട് അഭിനയിക്കുകയാണ്. ഇതിനെയാണ് ഈശ്വരന്റെ മായാവിലാസം എന്ന് പറയുന്നത്. ആത്മാവിനെ കാണാൻ കഴിയില്ല. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് പരമാത്മാവിന്റെ സാക്ഷാത്കാരം ലഭിച്ചു. ബാബ പറയുകയാണ്, ഇത്രയും ചെറിയ ബിന്ദുവിന്റെ സാക്ഷാത്കാരം എങ്ങനെ ചെയ്യും? എന്നെ അറിയാനാണ് കഴിയുക, ബാക്കി കാണുന്നത് പ്രയാസമാണ്. ആത്മാവിന് ഈ കർമ്മേന്ദ്രിയങ്ങൾ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി ലഭിച്ചിരിക്കുകയാണ്. എത്ര പാർട്ടാണ് അഭിനയിക്കുന്നത്! ഇത് അത്ഭുതമാണ്. ഒരിക്കലും ആത്മാവിൽ അടങ്ങിയ പാർട്ട് മായുന്നില്ല. ഇതാണ് അവിനാശിയായ ഡ്രാമ. ഈ അവിനാശിയായ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ആണ്. എപ്പോൾ ഉണ്ടാക്കിയതാണ് ഇത് ചോദിക്കാൻ സാധിക്കില്ല. ഇതിനെ അനാദിയെന്ന് പറയും. മനുഷ്യരോട് ചോദിക്കൂ, രാവണനെ എപ്പോൾ മുതലാണ് കത്തിക്കാൻ ആരംഭിച്ചത്? ശാസ്ത്രങ്ങൾ എപ്പോൾ മുതലാണ് പഠിച്ചു തുടങ്ങിയത്? അവർ പറയും, അനാദിയാണ്, അറിയില്ല. ആശയക്കുഴപ്പമാകാറില്ലേ? ബാബ മനസ്സിലാക്കി തരികയാണ്, കഴിഞ്ഞ കൽപ്പത്തെ പോലെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വളരെയധികം ബുദ്ധിശൂന്യരായിരുന്നു. വീണ്ടും പരിധിയില്ലാത്ത വിവേകം ലഭിച്ചു. ആദ്യത്തേതാണ് പരിധിയുള്ള പഠിപ്പ്, ഇതാണ് പരിധിയില്ലാത്തത്. പകുതി കൽപ്പം പകലും പകുതി കൽപ്പം രാത്രിയുമാണ്. 21 ജന്മത്തേക്ക് നിങ്ങൾ അല്പം പോലും ദുഃഖം അനുഭവിക്കുന്നില്ല. പറയാറില്ലേ, നിങ്ങളുടെ ഒരു തലമുടി പോലും വളയ്ക്കാൻ സാധിക്കില്ല. ആർക്കും ദുഃഖം കൊടുക്കാൻ സാധിക്കില്ല. പേര് തന്നെ സുഖധാമമാണ്. ഇവിടെ സുഖമില്ല. പ്രധാനപ്പെട്ട കാര്യം പവിത്രതയാണ്. സ്വഭാവം വളരെ നല്ലതായിരിക്കണം. കുട്ടികൾക്ക് ഓരോ കാര്യവും വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. നഷ്ടവും ലാഭവും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ബാബ പറയുകയാണ്, ലാഭത്തിന്റെ കാര്യമേ വിട്ടുപോയി. ഇപ്പോൾ നഷ്ടത്തിന്റെ മേൽ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനാശത്തിന്റെ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതും കണ്ടോളൂ. മഴയില്ല എങ്കിൽ ധാന്യങ്ങൾക്ക് എത്ര വില കൂടുതലുണ്ടാകും? 3 വർഷത്തിന് ശേഷം വളരെ ധാന്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാലും ധാന്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. 1 അരിമണി പോലും ലഭിക്കാത്ത ഒരു സമയവും വരും. അത്രയ്ക്ക് ആപത്തുകൾ വരാനുണ്ട്. ഇതിനെ ഈശ്വരീയ ആപത്തെന്നാണ് പറയുന്നത്. മഴയില്ല എങ്കിൽ തീർച്ചയായും കാലക്കേടുണ്ടാകും. എല്ലാ തത്വങ്ങളും മോശമാകാനുള്ളതാണ്. വളരെയധികം സ്ഥലങ്ങളിൽ മഴ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ബാബ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഇതാണ്. ബാബ വീണ്ടും നിങ്ങളെ നരനിൽ നിന്ന് നാരായണനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിധിയില്ലാത്ത പാഠം പരിധിയില്ലാത്ത ബാബയാണ് പഠിപ്പിക്കുന്നത്. ആര് എങ്ങനെ പഠിക്കുന്നുവോ അതിനുള്ള പദവി നേടും. ബാബ പുരുഷാർത്ഥം ചെയ്യിക്കുകയാണ്. പുരുഷാർത്ഥം കുറച്ചു ചെയ്താൽ പദവിയും കുറഞ്ഞത് ലഭിക്കും. ടീച്ചർ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ? മറ്റുള്ളവരെ എപ്പോഴാണോ തനിക്ക് സമാനമാക്കി മാറ്റുന്നത്, അപ്പോൾ ഇവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ സാധിക്കും. ഓർമ്മയാകുന്ന യാത്രയാണ് പ്രധാനം. ശിരസിൽ പാപഭാരം വളരെയധികം ഉണ്ട്. എന്നെ ഓർമ്മിക്കൂ എങ്കിൽ പാപങ്ങൾ ഭസ്മമാകും. ഇതാണ് ആത്മീയ യാത്ര. ചെറിയ കുട്ടികളെയും പഠിപ്പിക്കൂ, ശിവബാബയെ ഓർമ്മിപ്പിക്കൂ, അവർക്കും അവകാശമുണ്ട്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം എന്ന് മനസ്സിലാക്കുന്നില്ല, കേവലം ശിവബാബയെ ഓർമ്മിക്കണം. പരിശ്രമിക്കുന്നതിലൂടെ അവർക്കും നന്മയുണ്ടാകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, നരനിൽ നിന്ന് നാരായണന്റെ പദവി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത പാഠം പഠിച്ച് മറ്റുള്ളവരെയും പഠിപ്പിക്കണം. തനിക്ക് സമാനമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. രണ്ട്, ലോഭം മോഹം ഇവയുടെ ചരടുകൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ചെയ്യണം. ഒരു ഭൂതങ്ങൾക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം ശ്രേഷ്ഠമാകണം. വരദാനം ഭഗവാന്റെയും ഭാഗ്യത്തിന്റെയും സ്മൃതിയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരുടെയും ഭാഗ്യം സൃഷ്ടിക്കുന്ന സന്തോഷവാന്മാരും ഭാഗ്യവാന്മാരുമായി ഭവിക്കട്ടെ. അമൃതവേള മുതൽ രാത്രി വരെ തനിക്ക് ലഭിച്ച ഭിന്ന ഭിന്ന ഭാഗ്യം സ്മൃതിയിൽ കൊണ്ടുവരണം. മാത്രമല്ല, ആഹാ എന്റെ ശ്രേഷ്ഠ ഭാഗ്യം എന്ന ഗാനം പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. ആരാണോ ഭഗവാന്റെയും തനിക്ക് ലഭിച്ച ഭാഗ്യത്തിന്റെയും സ്മൃതിയിൽ ഇരിക്കുന്നത്, അവർക്ക് മാത്രമേ മറ്റുള്ളവരെയും ഭാഗ്യവാന്മാരാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. ബ്രാഹ്മണൻ എന്നാൽ സദാ ഭാഗ്യവാൻ, സദാ സന്തോഷവാൻ എന്നാണ് അർത്ഥം. ബ്രാഹ്മണാത്മാക്കളുടെ സന്തോഷം ഇല്ലാതാക്കുന്നതിനുള്ള ധൈര്യം ആർക്കുമില്ല. ഓരോ ബ്രാഹ്മണാത്മാക്കളും സന്തോഷവാന്മാരും ഭാഗ്യവാന്മാരുമാണ്. ശരീരം തന്നെ ഇല്ലാതായാലും സന്തോഷം ഇല്ലാതാകില്ല. ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും സന്തോഷം ഇല്ലാതാകുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. സ്ലോഗൻ: മായയാകുന്ന ഊഞ്ഞാലിനെ വിട്ട് അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കൂ. ഓം ശാന്തി.